Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. പുറപ്പാട് ഗ്രന്ഥത്തിന്റെ കേന്ദ്രഭാഗത്തേക്ക് കടക്കുമ്പോഴാണ് അതിന്റെ നല്ലൊരു ഭാഗം പത്ത് കൽപ്പനകളുടെ വ്യാഖ്യാനങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ദൈവം ഒരു ജനത്തെ രൂപീകരിച്ച് കൽപ്പനകൾ നൽകി അവരെ നയിക്കുന്നതാണ് ഗ്രന്ഥത്തിന്റെ നടുംതുണ്ടം. ചരിത്രത്തിൽ മനുഷ്യകുലത്തിന്റെ ക്രമമായ ജീവിതത്തിന് അനിവാര്യമായ പ്രകൃതി നിയമങ്ങളുടെയും ധാർമ്മിക ഉപദേശങ്ങളുടെയും സത്താരൂപങ്ങൾ ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ടത് പുറപ്പാടിന്റെ ഏടുകളിലാണെന്ന് ഈ പഠനം വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്വരം ശ്രവിച്ച് സമൂഹത്തിൽ സഹോദരങ്ങൾക്കൊപ്പം എക്കാലത്തും എവിടെയും ജീവിക്കുവാൻ സഹായകമാകുന്ന സാരോപദേശങ്ങളുടെ വ്യാഖ്യാനങ്ങളും വിശദാംശങ്ങളും ഇനിയും ഈ പ്രക്ഷേപണത്തിൽ നമുക്ക് പഠിക്കാം.
ആദിയിൽ ദൈവത്തോടൊത്തു വസിച്ചൊരു നാദസ്വരൂപമേ വിശ്വവിജ്ഞാനമേ പൃഥ്വിയെ സൃഷ്ടിച്ചു പാലിച്ചു പോരുന്ന ത്രിത്വൈക ദൈവമേ തവ ഗീതി പാടാം. ഞങ്ങൾ തവ ഗീതി പാടാം.
ദൈവം വിളിച്ച ജനത്തെ അവിടുന്ന് മുന്നോട്ട് നയിക്കുമ്പോൾ അവർക്ക് കൽപ്പനകൾ നൽകി കാത്തുപാലിക്കുക മാത്രമല്ല, ദൈവം അവർക്ക് വാഗ്ദാനങ്ങളും നൽകുന്നുണ്ട്. അത് രക്ഷയുടെ വാഗ്ദാനങ്ങളാണ്. പുതിയ നിയമത്തിൽ, പുതിയ മോശയിൽ, ക്രിസ്തുവിൽ പൂർത്തീകരിക്കേണ്ട രക്ഷയുടെ വാഗ്ദാനങ്ങളാണവയെന്ന് പുറപ്പാടിൻ്റെ 23 അധ്യായം തുടങ്ങിയുള്ള ഭാഗങ്ങളുടെ പഠനം വ്യക്തമാക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തോട് ഇങ്ങനെ അരുൾ ചെയ്തു: എന്റെ ദൂതൻ നിങ്ങൾക്ക് മുൻപേ പോയി നിങ്ങളെ അമോരിയർ, ഹീത്യർ, പെരീസിയർ, കാനാനിയർ, ഹീവിയർ, ജബൂസിയർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. എന്നിട്ട് ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും. നിങ്ങൾ അവിടെ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. അവരുടെ കൂടാരങ്ങൾ പോലും നിങ്ങൾ അനുകരിച്ച് നിർമ്മിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ. അപ്പോൾ ദൈവം ഭക്ഷ്യവും പാനീയവും സമൃദ്ധമായി നിങ്ങൾക്ക് ആശീർവദിച്ചു നൽകും. അവിടുന്ന് തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്നും രോഗങ്ങൾ മായിച്ചു കളയും. ഗർഭച്ഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല. അവിടുന്ന് തൻ്റെ ജനത്തിന് ദീർഘായുസ് തന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇതാ, നിങ്ങൾ ആ സ്ഥലങ്ങളിലെല്ലാം ചെന്നെത്തും മുൻപേ നിങ്ങൾ ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാനിടയാക്കും. അവരിൽ ഞാൻ സംഭ്രമം ജനിപ്പിക്കും. നിങ്ങളുടെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. നിങ്ങളുടെ ശത്രുക്കൾ അങ്ങനെ എൻ്റെയും ശത്രുക്കളായിരിക്കും. ജനമേ, നിങ്ങൾക്ക് മുൻപേ ഞാൻ കടന്നലുകളെ അയക്കും. അവ ഹീവിയർ, കാനാനിയർ, ഹീത്യർ എന്നിവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് തുരത്തും. ഞാൻ ഒറ്റ വർഷം കൊണ്ട് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് തുടച്ചു മാറ്റുകയില്ല. ഞാൻ അങ്ങനെ ചെയ്താൽ നാട് വിജനമാകും. നിങ്ങൾക്ക് ഉപദ്രവകാരികളായ വന്യമൃഗങ്ങൾ പെരുകുകയും ചെയ്യും. നിങ്ങൾ വർദ്ധിച്ച് നാട് കൈവശപ്പെടുത്തുന്നതനുസരിച്ച് അവരെ എൻ്റെ മുൻപിൽ നിന്ന് ഞാൻ പുറന്തള്ളിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ അതിർത്തികൾ ചെങ്കടൽ മുതൽ ഫിലിസ്തീയ കടൽ വരെയും മരുഭൂമി മുതൽ യൂഫ്രട്ടീസ് നദിവരെയും ആയിരിക്കും. തദ്ദേശവാസികളെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. അവരെ നിങ്ങളുടെ മുൻപിൽ നിന്നും തുരത്തണം. അവരോടോ അവരുടെ ദേവന്മാരോടോ നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്. അവർ നിങ്ങളുടെ നാട്ടിൽ വസിക്കരുത്. വസിച്ചാൽ എനിക്കെതിരായി പാപം ചെയ്യാൻ അവർ നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങൾ അവരുടെ ദേവന്മാരെ ആരാധിച്ചാൽ അത് നിങ്ങൾക്കെന്നും കെണിയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവിൻ.
അടിമയാകിലും അവനൻ സോദരനല്ലോ, അവശനായി കേഴുമവനൻ സ്നേഹിതനല്ലോ. കനിവിൻ നിറവ് കാട്ടേണമവനോട്, കാരുണ്യ കതിർച്ചൊരിയണമവനെ സ്വാതന്ത്ര്യമായി. കനിവിൻ സ്വാതന്ത്ര്യമായി.
മോശയോട് കർത്താവ് തുടർന്നും ഇങ്ങനെ അരുൾ ചെയ്തു: ഓ മോസസ്, മോസസ്, നീയും അഹറോനും നാദാബും അബീഹും ഇസ്രായേലിൽ 70 ശ്രേഷ്ഠന്മാരും കൂടി വിശുദ്ധമലയിലേക്ക് കയറി വരട്ടെ. നിങ്ങൾ അകലെ നിന്ന് കുമ്പിട്ട് ആരാധിക്കുവിൻ. മോശ മാത്രം എന്നെ സമീപിക്കട്ടെ, മറ്റുള്ളവർ മാറി നിൽക്കട്ടെ. എന്നാൽ ജനവും മലമുകളിലേക്ക് കയറി വരാൻ നീ അനുവദിക്കരുത്. അപ്പോൾ മോശ കർത്താവിൻ്റെ മലയിൽ അവിടുത്തെ സ്വരം ശ്രവിച്ചു. പിന്നീട് മോശ മലയിറങ്ങി വന്നു. ദൈവം കൽപ്പിച്ച എല്ലാ വാക്കുകളും നിയമങ്ങളും അയാൾ ജനത്തെ അറിയിച്ചു. കർത്താവ് വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യുമെന്ന് അപ്പോൾ ജനങ്ങളും ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു. മോശ കർത്താവിൻ്റെ വാക്കുകളെല്ലാം പിന്നീട് എഴുതി വയ്ക്കുകയും ചെയ്തു. മോശയുടെ ആജ്ഞപ്രകാരം പിന്നീട് ജനം അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കായി 12 സ്തംഭങ്ങളും നിർമ്മിച്ചു. മോശ അയച്ച ഇസ്രായേലിലെ യുവാക്കന്മാർ കർത്താവിന് ദഹനബലികളും കാളകളെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു. ബലിരക്തം മോശ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപീഠത്തിന്മേൽ തളിക്കുകയും ചെയ്തു. അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ മോശ വായിച്ചു. അപ്പോൾ ജനമിങ്ങനെ ഏറ്റുപറഞ്ഞു: കർത്താവെ, അങ്ങ് കൽപ്പിച്ചതെല്ലാം ഞങ്ങളെന്നും പാലിക്കും, ഞങ്ങളെന്നും അവിടുത്തെ വിശുദ്ധ ജനമായിരിക്കും, എന്നും അങ്ങേ അനുസരണയുള്ള ജനമായിരിക്കും. അപ്പോൾ മോശ ബലിപീഠത്തിൽ നിന്നും രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ പറഞ്ഞു: ഓ ജനമേ, ശ്രവിച്ചാലും ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത്. നിങ്ങൾ കർത്താവിൽ വിശുദ്ധജനമായി എന്നും ജീവിക്കുവിൻ. അനന്തരം മോശയും അഹറോനും നാദാബും അബീഹും ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ 70 പേരും കൂടി മലമുകളിലേക്ക് കയറിപ്പോയി. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. ആകാശതുല്യം പ്രകാശമാനമായ ഇന്ദ്രനീല കൽത്തളം പോലെ അവിടുത്തെ പാദങ്ങളുടെ കീഴെ എന്തോ കാണപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു. പിന്നെ മലയിറങ്ങിയ അവർ ജനങ്ങൾക്കൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. സന്തോഷത്തോടെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ സ്തോത്രഗീതങ്ങൾ ആലപിച്ചു.
സോദരനെ വെറുക്കുന്നവൻ ശിക്ഷിക്കപ്പെടും, സ്നേഹമില്ലാത്തവൻ ശിക്ഷാവിധിക്കർഹനായിടും. തേജോവധം ചെയ്യുന്നവനും ഹനിക്കുന്നവനും ഒരുപോൽ നേരിടും ദൈവിക ന്യായവിധിയൊരു നാൾ. നേരിടും ദൈവിക ന്യായവിധിയൊരു നാൾ.
ഒരു നാൾ കർത്താവ് മോശയോട് ഇങ്ങനെ അരുൾ ചെയ്തു: ഓ മോസസ്, മോസസ്, നീ മലമുകളിൽ എൻ്റെ പക്കലേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ ഫലകങ്ങൾ, കൽഫലകങ്ങൾ ഒരിക്കൽ കൂടെ നിനക്ക് തരാം. നീ അവ ജനത്തെ പഠിപ്പിക്കണം, അവരെ ഏൽപ്പിക്കണം. മോശ തൻ്റെ സേവകനായ ജോഷുവയോടുകൂടെ എഴുന്നേറ്റ് ദൈവത്തിന്റെ മലയിലേക്ക് കയറും മുൻപേ ശ്രേഷ്ഠന്മാരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: സഹോദരങ്ങളെ, ഞങ്ങൾ മടങ്ങും വരെ നിങ്ങളിവിടെ കാത്തു നിൽക്കുവിൻ. അഹറോനും ഹൂറുമെല്ലാം ഇവിടെ നിങ്ങൾക്കൊപ്പമുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നിങ്ങൾ അവരെ സമീപിക്കുക. എന്നിട്ട് മോശ മലമുകളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് പിന്നെ മേഘം മലയെ മൂടി നിന്നു. 7-ാം ദിവസം കർത്താവ് മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് മോശയെ വിളിച്ചു. അവിടുന്ന് മോശയോട് സംസാരിച്ചു. ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം മലമുകളിൽ കർത്താവിന്റെ മഹത്വം ഇസ്രായേൽ ജനവും കണ്ടു. മേഘങ്ങൾക്കപ്പുറം കടന്ന മോശ മലമുകളിലേക്ക് കയറിപ്പോയി. പിന്നെ 40 രാവും 40 പകലും മലമുകളിൽ ദൈവമഹത്വത്തിൽ മോശ കഴിഞ്ഞു. വീണ്ടും കർത്താവ് മോശയോടിങ്ങനെ അരുൾ ചെയ്തു: ഓ മോസസ്, മോസസ്, എനിക്ക് കാണിക്കകൾ സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽ ജനത്തോട് പറയുക. സ്വമനസാ തരുന്നവരിൽ നിന്നും കാണിക്കകൾ സ്വീകരിക്കുക. കാഴ്ചദ്രവ്യങ്ങൾ ഇങ്ങനെയായിരിക്കട്ടെ: സ്വർണം, വെള്ളി, ഓട്, നീലയും ധൂമ്രയും അരുണയുമായ നൂലുകൾ, നേർത്ത ചണത്തുണി, കോലാടിൻ രോമം, ഊറയ്ക്കിട്ട മുട്ടാടിന്റെ തോല്, നീലക്കരടിത്തോല്, കരുവേലത്തടി, വിളക്കുകൾക്കുള്ള എണ്ണ, അഭിഷേക തൈലത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ, ധൂപത്തിനുള്ള സുഗന്ധവസ്തുക്കൾ, പേടകവും ബലിപീഠവും, പിന്നെ അവ അലങ്കരിക്കാനുള്ള ഗോമേധക വൈഡൂര്യ രത്നങ്ങളും. ഓ മോസസ്, പിന്നെ ഇവയെല്ലാം ഉപയോഗിച്ച് ഞാൻ അവരുടെ മധ്യ വസിക്കേണ്ടതിന് അവർ എനിക്കായി ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കട്ടെ. ഞാൻ കാണിച്ചു തരുന്ന മാതൃകയനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും അവർ നിർമ്മിക്കേണ്ടത്.
നന്ദിയായി ദൈവത്തിനേകിടാം നിത്യവും നൽഫലങ്ങളും ആദ്യജാതരെയും ജീവിക്കാം തവ സന്നിധേവിന്നിതിൽ ജീവനേകിടാം ഞങ്ങൾ വിശുദ്ധജനമായി.
പുരാതന ഇസ്രായേൽ ജനതയ്ക്ക് ചരിത്രത്തിൽ ദൈവം നൽകിയ സാമൂഹ്യ ധാർമ്മിക നിയമങ്ങളുടെ ചെറു പട്ടികയാണ് 10 കൽപ്പനകൾ, ദ ഡെക്കലോഗ് എന്ന് നാം വിളിക്കുന്നത്. യഹൂദ സമൂഹത്തിനും ക്രൈസ്തവർക്കും ഇന്നും അവരുടെ മതാത്മക ജീവിതത്തിന്റെയും സാമൂഹ്യ നിലപാടിന്റെയും അടിത്തറ ഈ കൽപ്പനകളാണ്. പരദൈവങ്ങളുടെ ആരാധനയും വിഗ്രഹപ്രതിഷ്ഠകളും നിഷേധിക്കുന്ന ഈ സാരോപദേശങ്ങൾ ഏകദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഉൽപ്പത്തിയും കെട്ടുറപ്പുമാണെന്ന് നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കാം. ദൈവീക വാഗ്ദാനങ്ങളുടെ പഠനങ്ങൾ പുറപ്പാടിന്റെ ഏടുകളിലൂടെ നാം തുടരുമ്പോൾ മാനുഷിക ഇടപെടലുകളിലൂടെയും സംഭവങ്ങളിലൂടെയും ദൈവം തന്റെ ജനത്തെ രൂപപ്പെടുത്തി മെനഞ്ഞെടുക്കുന്നത് നമുക്കിനി അടുത്ത പ്രക്ഷേപണത്തിൽ പഠിക്കാം.
പുറപ്പാടിന്റെ പഠനഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ ആലപിച്ചത് അനു മരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേഷ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവരാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ. സംഗീതം സെബി നായരമ്പലം.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയാണിത്. വചനവീഥിയുടെ അടുത്ത ഭാഗം വീണ്ടും അടുത്ത ആഴ്ചയിൽ ശ്രവിക്കാം.